നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
മധ്യവയസ്കർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കുന്നു. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരോഗ്യപരമായ പല മാറ്റങ്ങളിലൂടെയും മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ കടന്നുപോകുന്നു. ഇതിനു പുറമെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു സമയമാണിത്. എന്നാൽ പലരും ഒരു നിസ്സഹായത ഈ സമയത്ത് നേരിടുന്നതായി വിദഗ്ധർ പറയുന്നു. ഇത് സാധാരണയായി മിഡ് ലൈഫ് ക്രൈസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുടിയേറ്റ സമൂഹങ്ങളിൽ ഇത് കൂടുതൽ വെല്ലുവിളികൾക്ക് കാരണമാകുന്നു എന്നാണ് മാനസികാരോഗ്യ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തിയിരിക്കുന്ന മലയാളികൾക്കിടയിൽ വരുംകാലങ്ങളിൽ നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി തന്നെയാണ് മിഡ് ലൈഫ് ക്രൈസിസിനെ പെർത്തിൽ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ മാത്യു സാമുവൽ കാണുന്നത്.
ജീവിത സാഹചര്യങ്ങളുടെ മാറ്റം, കുട്ടികൾ വീട്ടിൽ നിന്ന് പോവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും, അതുമാത്രമല്ല നാട്ടിൽ മാതാപിതാക്കളുടെ ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആ സമയത്താണ് നമ്മൾ കണ്ടുവരുന്നത്. അതുമാത്രമല്ല കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അപ്പോൾ കണ്ടുവരും. അപ്പൊ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കുമാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് പലപ്പോഴും നമ്മുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ അത് നോട്ടീസ് ചെയ്യാതെ പോകുന്നത്.
പ്രവാസികളായ മലയാളികൾ എത്തിപ്പെടുന്ന പുതിയ സമൂഹങ്ങളിൽ ഇഴുകിച്ചേരാൻ പ്രത്യേക കഴിവുള്ളവരായി പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിൽ ഇത് എത്രമാത്രം കഴിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം സംശയിക്കുന്നു.
ഒരു പുതിയ രാജ്യത്തിൽ അസിമുലേറ്റ് ചെയ്യാൻ നമ്മളാണ് ഏറ്റവും മിടുക്കരാണെങ്കിലും ഈ ഒരു സമൂഹത്തിൽ, അതായത് ഒരു മാനസികാരോഗ്യം നോക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, മറ്റുള്ള സമൂഹത്തോട് ഇടപഴകി ചേരാനുള്ള നമുക്ക് ഒരു പൊതുവെ വിമുഖത നമ്മുടെ ഇവിടുത്തെ മലയാളി കുടുംബങ്ങളും ഇവിടുത്തെ സമൂഹവും കാണിക്കുന്നുണ്ടോ എന്നെനിക്കൊരു ഒരു സംശയം കുറേ നാളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്. അത് മാത്രമല്ല എന്നെ കാണാൻ വരുന്ന പല ആൾക്കാരോടും ഞാൻ പങ്കുവച്ചിട്ടുള്ളതാണ്, അത് അവർ സമ്മതിക്കുന്നതുമാണ്. അപ്പം ഈ ഇതിനകത്തൊരു പ്രധാന ഒരു പ്രശ്നം ഈ മിഡ് ലൈഫ് ക്രൈസിസ് വരുമ്പോഴേക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോഴേക്കും അത് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും എന്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടുവരുന്നതുമായിട്ടുള്ള പ്രത്യേകത.
കുടിയേറ്റ സമൂഹം മുൻപ് പരിചയമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ്. ഓസ്ട്രേലിയൻ സമൂഹത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ഒപ്പം വിവാഹത്തെപ്പറ്റിയും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലെ സ്വാതന്ത്ര്യവുമെല്ലാം കേരളത്തിൽ നിന്ന് കുടിയേറിയിരിക്കുന്ന പല മാതാപിതാക്കൾക്കും സമ്മർദ്ദത്തിനും ആശങ്കയ്ക്കും കാരണമാകുന്നുവെന്നാണ് മെൽബണിൽ സൈക്കോളജിസ്റ്റായ ജോഡി സെബാസ്റ്റ്യൻ പറയുന്നത്.
എനിക്ക് തോന്നുന്നു നമ്മുടെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണൽ ഫ്രീഡവും ഈ ഒരു സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലുള്ള സൊസൈറ്റിയിൽ ഓരോ ഇൻഡിവിജ്വൽസും എൻജോയ് ചെയ്യുന്ന പേഴ്സണൽ ഫ്രീഡവും തമ്മിലുള്ള ഒരു വ്യത്യാസം, അത് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ചോയ്സ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ദ ടൈം ദ ചൂസ്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒബ്സർവേഷൻ തന്നെ ആദ്യമേ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോക്കാണ്, ഒരു കൾച്ചറൽ ഷോക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മിഡ് ലൈഫിന്റെ സമയത്താകുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ കുട്ടികൾ ദേ സ്റ്റാർട്ട് ടു എൻജോയ് ദേർ പേഴ്സണൽ ഫ്രീഡം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു നേരത്തെ ഒബ്സർവ് ചെയ്ത ആ ഒരു ഷോക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അതൊരു സെക്കൻഡ് കൾച്ചറൽ ഷോക്കായിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. മേ ബി ഇറ്റ് ഈസ് യുനോ മോർ ഇന്റൻസ് ദാൻ ദി ഒറിജിനൽ ഷോക്ക് ദാറ്റ് യുനോ വി എക്സ്പീരിയൻസ് വെൻ വി ജസ്റ്റ് കെയിം ഇൻ, ബിക്കോസ് ദാറ്റ് വി വെർ ഓൺലി ഒബ്സർവിംഗ് ദാറ്റ് നൗ യുനോ ഇൻ ദ മിഡ് ഏജ് വി ആർ ഗോയിങ് ത്രൂ ദാറ്റ് ക്രൈസിസ്.
ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഒട്ടേറെ മലയാളികൾ ഓസ്ട്രേലിയയിലുണ്ട്. പലരും പല രീതിയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമിക്കുന്നു. 40 വയസ്സിലേക്ക് കടക്കുന്ന അഡലേഡിൽ സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുന്ന അനീഷ് മിഡ് ലൈഫ് ക്രൈസിസിന്റെ ആദ്യ ലക്ഷണങ്ങൾ നേരിടുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്.
ഇപ്പം നമ്മൾക്ക് നേരിട്ട് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ മേലാത്തത്ര ദൂരത്തിൽ ജീവിക്കുന്ന പേരൻസ്, റിലേറ്റീവ്സ് സഹായങ്ങളും സപ്പോർട്ടുകളും സ്വീകരിച്ച് വന്ന് ശീലിച്ച് ലാസ്റ്റ് തിരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിലും നമ്മുടെ കപ്പാസിറ്റിയിലും കൂടുതൽ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് മിഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ചിലപ്പം നമുക്ക് പുസ്തകങ്ങൾ വായിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തണമെന്നോ യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തണമെന്നോ ഒക്കെയുള്ള ഒരു മോഹവും ചെറിയ ചെറിയ ഒരു ഇഷ്ടങ്ങളും എത്തിപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിക്കുക, ഒരു സിനിമയ്ക്ക് പോവുക വേണ്ട സമയത്ത്, ഒരു കൂട്ടുകെട്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഗമങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള വളരെ പ്രായോഗികമായിട്ട് ദൈനംദിന ജീവിതത്തിൽ താല്പര്യമുള്ള ഒരു പക്ഷേ ഒരിക്കലും നടന്നു വന്നിരുന്ന പല കാര്യങ്ങളും എത്തിപ്പെടാതെ അവിടെ ഒന്ന് എത്തിച്ചേരാതി പറ്റുന്ന ഒരു അവസ്ഥ വരുന്നതാണ് എനിക്ക് തോന്നിയ മിഡ് ലൈഫ് ക്രൈസിസ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പലതും ഈ പറഞ്ഞാലും നടക്കുന്നില്ല. എനിക്ക് താല്പര്യമുള്ള പല യാത്രകളും അല്ലെങ്കിൽ വായന ബുക്ക് വായിക്കുക എന്നുള്ളതൊന്നും നടക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കണ്ടുപോകുന്നു. അതൊരു ക്രൈസിസ് ആണെങ്കിൽ കൂടെ അതൊരു വലിയൊരു സ്ട്രെസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടോ എന്റെ ദൈനംദിന ശാരീരിക മാനസിക ആരോഗ്യത്തെ ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കാതെ പോകുന്നതിന് ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പോരാത്തന്നെ എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പേരൻസ് ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞാനിപ്പോ എത്തിപ്പെട്ടിരിക്കുന്നത്.
അനീഷിന് പരിചയമുള്ള പല കുടുംബങ്ങളിലും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വലിയ ചർച്ചയാണ്. തന്റെ മക്കൾ വളരുന്നതനുസരിച്ച് ഇതേ സാഹചര്യം നേരിടുമെന്നാണ് അദ്ദേഹവും പറയുന്നത്.
തീർച്ചയായിട്ടും എനിക്കിങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റും. കാരണം എന്റെ മൂത്ത കുട്ടിക്ക് 11 വയസ്സായിട്ടുള്ളൂ. അപ്പം പക്ഷെ എന്റെ ചുറ്റുമുള്ള പല സുഹൃത്തുക്കളുടെയും കുട്ടികൾ ഈ പറഞ്ഞ ടീനേജിലായിട്ട് എത്തിയിട്ടുള്ളവരുണ്ട്. ഞാനൊരു സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിലും കൂടെ വന്നുകൊണ്ടായിരിക്കും പലതിനെയും ഒരു ഈ പറഞ്ഞ പോലെ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളെ അയച്ചിലൂടെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ടീനേജിലുള്ള പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ, അവര് പലതും പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് പോലും സോഷ്യൽ ഡ്രിങ്കിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രിങ്കിങ് ആണെങ്കിലും കരിയർ ചൂസ് ചെയ്യുന്നതിലും ഒക്കെ പേരൻസും കുട്ടികളും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ, ഇപ്പം ഏഷ്യൻ കൺട്രീസ് തന്നെയുള്ള ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ പറഞ്ഞ പോലെ കൊറിയ, പിന്നെ ലോക്കൽ ആയിട്ടുള്ള ഇംഗ്ലീഷുകാര് കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്തിൽ നിന്നുള്ള സൗഹൃദങ്ങളുമായിട്ട് കുട്ടികൾ വീട്ടിൽ വരുന്നു. അതും ഈ നമ്മളൊരു എന്താ പറയുന്ന എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്റെ പല സുഹൃത്തുക്കൾക്കും ഉണ്ടായിട്ടുണ്ട് അവർ മക്കളോട്. അതുപോലെ തന്നെ പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നതിനെ, അതുപോലെ തന്നെ ആൺകുട്ടികൾ ആൺകുട്ടികളുമായിട്ട് കൂടുതലായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിന് എങ്ങനെ നോക്കി കാണുമെന്ന് അറിയാൻ മേലാത്ത മാതാപിതാക്കന്മാര്, അതുപോലെ തന്നെ തിരിച്ചും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദത്തിനെ എങ്ങനെ നോക്കി കാണണം.
ഓസ്ട്രേലിയയിൽ പലപ്പോഴും 16 വയസ്സ് കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കളെ വിട്ടുപോകുന്നതായി കാണാം. ഇതിനോട് എതിർപ്പില്ലെങ്കിലും പൂർണ്ണമായും പൊരുത്തപ്പെടുക എളുപ്പമല്ലെന്ന് അനീഷ് പറയുന്നു.
എന്റെ കൾച്ചറും എനിക്ക് എന്റെ കുട്ടികളോടുള്ള അറ്റാച്ച്മെന്റും വെച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു 16 വയസ്സ് കഴിയുമ്പോൾ 17 വയസ്സ് കഴിയുമ്പോൾ എന്റെ കുട്ടികൾ മൂവ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ബേസ് എന്റെ വീട് തന്നെ ആയിരിക്കണം. അവരിപ്പം മറ്റൊരു സ്റ്റേറ്റിലോട്ട് പഠന ആവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ പോയാൽ കൂടെ താൽക്കാലികമായിരിക്കണം, അവര് തിരിച്ച് അവരുടെ ബേസിലോട്ട് കൂട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് സ്വാർത്ഥതയോടെ ആഗ്രഹിക്കുന്നത്.
20 വർഷം മുൻപ് ഓസ്ട്രേലിയയിലെത്തിയതാണ് 55 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള മെൽബണിൽ അധ്യാപകനായ വർഗീസ് ജോൺ. 40s ചെറിയ രീതിയിൽ മിഡ് ലൈഫ് ക്രൈസിസ് നേരിടുകയാണോ എന്ന് സംശയം തോന്നിയ വർഗീസ് ജോൺ ഒരു വിദഗ്ധന്റെ സഹായം തേടുകയായിരുന്നു.
2000 അവസാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പം ഞാൻ ഓൾറെഡി 20 വർഷം പല രാജ്യങ്ങളിലും അധ്യാപന ജീവിതം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന ആദ്യത്തെ 1-2 വല്ല ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൺസ് ഐ ഗോട്ട് ഇൻ ടു ടീച്ചിങ്, ഞാൻ എന്റെ ഒരു സാധാരണ ലൈഫ് സ്റ്റൈലിലോട്ട് പോട്ടെ. ഞാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് 41 വയസ്സുണ്ട്. പക്ഷെ എനിക്കൊരു മിഡിൽ ഏജ് ലൈഫ് ക്രൈസിസ് എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലത്തിന് മുമ്പ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഒരു പ്രയാസം, ഒരു ഡിപ്രഷൻ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു ആങ്സൈറ്റി എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ അന്നേരം തന്നെ ഞാൻ ഒരു ഒരാളിനോട് അഡ്വൈസ് ചെയ്ത് ഒരു ചോദിച്ചു, ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ, സാറിനെ സംബന്ധിച്ചോളം സാറ് നിരന്തരമായിട്ട് കളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളാണ്, സാറിന് തന്നെ വരാൻ സാധ്യത കുറവാണ്. സാറ് വേണമെങ്കിൽ ഒരു അത്യാവശ്യം വല്ല മരുന്ന് വല്ല എടുക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്കൊരു മിഡിൽ ഏജ് ക്രൈസിസ് അങ്ങനെ ഞാൻ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ വോളിബോൾ ഞാൻ കളിക്കുന്ന ഒരു 45 വയസ്സൊക്കെ ആയപ്പം 15 കൊല്ലത്തിനൊന്നും പഴയ സംഭവിച്ചു. അപ്പൊ 45 വയസ്സൊക്കെ ആയപ്പം എനിക്ക് പഴയ പോലുള്ള ചാടി പിന്നെ ബോൾ സ്പൈക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞതായിട്ട് എനിക്ക് തന്നെ തോന്നി. നല്ലപോലെ സെറ്റിങ് ആക്യുറേറ്റ് ആകുന്നില്ല. അപ്പൊ അതിനകത്തുനിന്ന് അയ്യോ നമ്മുടെ ജീവിതം പ്രായമായിപ്പോ എന്നൊരു തോന്നൽ. പക്ഷെ പെട്ടെന്ന് ഞാനത് അതിനകത്തുനിന്ന് റിക്കവർ ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഓൾഡേജ് എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഒഴുക്കിന്റെ ഒരു ഭാഗമാണ്, ഇതൊരു വേറൊരു ജീവിതത്തിന്റെ ഒരു ഒരു ഘട്ടമാണ്, ഒരു ലൈഫ് സ്റ്റൈലിന്റെ വേറൊരു ഫേസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനത് അത് അത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചു. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അത് തന്നെയല്ല, ഇത് മാറാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല എക്സർസൈസും നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലും നല്ല ഫുഡും റിലാക്സ്ഡ് ലൈഫും.
ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കിയ വർഗീസ് ജോൺ ഓസ്ട്രേലിയൻ ജീവിതത്തോട് ഇഴുകിച്ചേരുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നു. പലപ്പോഴും മലയാളികൾ ജോലി മാത്രം ചെയ്യുന്നുവെന്നും വിനോദത്തിനും നേരം പോക്കിനും സമയം കണ്ടെത്താറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
ഒരുപാട് പേര് ഇവിടെ വന്ന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒന്നുമല്ല അവർ നയിക്കുന്നത്. അവരിവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഒന്നും അവർ കാര്യമായിട്ട് എൻജോയ് ചെയ്യാറില്ല. അവരിവിടെ വന്ന് നല്ല ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാറില്ല, ഒരു നല്ല സോഷ്യൽ ലൈഫ് അവർ നയിക്കാറില്ല. അതാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് അവർ വിട്ടുപോകുന്നത് സന്തോഷിക്കുക വേണ്ടത്, കാരണം അതൊരു റിയാലിറ്റിയാണ്.
ഓസ്ട്രേലിയയിലെത്തിയ ശേഷം കേരളത്തിലേക്ക് പല കാരണങ്ങളാൽ തിരിച്ചു പോകുന്നവരുണ്ട്. ഇതിൽ ചിലരെങ്കിലും പ്രതിസന്ധികൾ നേരിടുമ്പോൾ തിരിച്ചു പോകുന്നവരാണ്. എന്നാൽ ഇത് ഏറ്റവും ഉചിതമായ പരിഹാരമായി കാണുന്നില്ലെന്ന് ജോഡി സെബാസ്റ്റ്യൻ പറയുന്നു.
ചില ആൾക്കാർ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതൊരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ദാറ്റ്സ് എ സോർട്ട് ഓഫ് ഗിവിംഗ് അപ്പ് ആൻഡ് എസ്കേപ്പിംഗ് ഫ്രം ദ പ്രോബ്ലം ഓർ അവോയ്ഡിങ് ദി പ്രോബ്ലം ഇൻ അവർ ലൈഫ്. അങ്ങനെ നമ്മൾ ഒളിച്ചോടാൻ തുടങ്ങിയാൽ നമ്മൾ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് ഒളിച്ചോടാനേ പറ്റുള്ളൂ. അതിലും വേണ്ടത് നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഫേസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രൈസിസ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതൊരു ക്രൈസിസ് ആണ്, ഇതൊരു റിയാലിറ്റിയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് കുട്ടികളുമായിട്ട് കുറച്ചുകൂടി ഒന്ന് എംപതൈസ് ചെയ്യാനും ഈ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ടെൻഡൻസി കാണിക്കുന്നത് എന്ന് നമ്മൾ എംപതൈസ് ചെയ്താൽ തന്നെ നമുക്ക് അവരോട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും. കുട്ടികളുടെയും നമ്മുടെയും മനസ്സിന് കുറച്ചുകൂടി നല്ലതായിത്തീരും.
മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് സഹായം തേടാൻ മടി കാണിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണെന്ന് ഡോക്ടർ മാത്യു സാമുവൽ ചൂണ്ടിക്കാട്ടുന്നു.
നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ഒരു വിമുഖത പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാനോ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ കൗൺസിലിംഗ് നേടാനോ ഒരു വിമുഖത പലപ്പോഴും കാണാറുണ്ട്. കാരണം അത് മോശമല്ലേ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ, ആ ഒരു സ്റ്റിഗ്മ നമ്മുടെ മലയാളികൾക്കുണ്ട്. അത് മാത്രമല്ല, അത് ജനറൽ ഹെൽത്തിനും ആ ഒരു സ്റ്റിഗ്മയുണ്ട്. ഹെൽത്ത് കെയറിന് ഇത്രയും അഡ്വാൻസ് ഉള്ള രാജ്യത്ത് നമ്മൾ വരുമ്പോൾ അതിന്റെ ആ ഉപയോഗം നമ്മൾ എടുക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്.
മുൻപ് സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ഒരു വെല്ലുവിളിയായി തന്നെ തീരാൻ സാധ്യതയുള്ള കാര്യമാണ് മിഡ് ലൈഫ് ക്രൈസിസ്. ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ തന്നെ പരസ്പരം സഹായിച്ചും ഈ വിഷയം ചർച്ച ചെയ്തും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഒപ്പം ഓസ്ട്രേലിയയിൽ ലഭ്യമായ വിദഗ്ധ സഹായം തേടാനും ഇവർ പറയുന്നു.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.